ഞാൻ ചോദിച്ചു അത്രേ ഉള്ളോ? 119 സങ്കീർത്തനം ഉൾപ്പെടെ 130 മുഴുവൻ പഠിച്ചു കഴിഞ്ഞു. ദൈവക്കളോട് ഞാനൊരു ചലഞ്ച് ചോദിക്കട്ടെ, എത്ര വാക്യം പറയാം, എത്ര എണ്ണം പറയാമെന്നേ? സ്തോത്രം അല്ലേ? നമുക്ക് 7 വാക്യങ്ങളല്ലേ അറിയാവുള്ളൂ. ഞാൻ അന്തം വിട്ടുപോയി, ഞാൻ അങ്ങ് ചെറുതായിപ്പോയി. ഐ വാസ് ഡ്വാർഫ്ഡ്, ഞാൻ ഉണ്ടയായിപ്പോയി അദ്ദേഹത്തിന്റെ മുമ്പിൽ, ആ വലിയ മനുഷ്യന്റെ മുമ്പിൽ. ഞാൻ കൈ കൊടുത്ത് എഴുന്നേറ്റ് കൈ കൊടുത്ത സഹോദരൻ, എനിക്ക് തോന്നുന്ന ഇപ്പൊ 8 66 പുസ്തകവും ഇപ്പോൾ ഉള്ളിലായിട്ടുണ്ട്. സ്തോത്രം സ്തോത്രം. ഞാൻ ഉടനെ നിപ്പിൽ നിന്നോട്ട് ചോദിച്ചു, എബ്രായർ 4:14 ഒന്ന് പറഞ്ഞാട്ടെ, എബ്രായർ 5:8, എബ്രായർ 7:1, എബ്രായർ 9:27. ഇങ്ങനെ ഞാനിങ്ങനെ എന്റെ മണപ്പാടത്തിൽ, എനിക്ക് എബ്രായ ലേഖനം മുഴുവൻ അറിയാം, അതുകൊണ്ട് ഞാൻ കടിച്ചു. അതുപോലെ പത്രോസിന്റെ ലേഖനം വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് വെളിപ്പാട് 14:13, അതേ ഉടനെ പറയുക, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാർ. സ്തോത്രം. ദൈവങ്ങളുടെ മനസ്സിൽ ആർക്കെങ്കിലും ഒരു ചലനം ഉണ്ടായോ ഇത് പറഞ്ഞപ്പോഴേ? ഇതേ കുറച്ച് കാണാതെ പഠിക്കണമെന്ന് ഉണ്ടായെങ്കിൽ ദൈവ സന്ദർശനമാവാൻ. സ്തോത്രം. ഇതേ കുറച്ച് വാക്യങ്ങൾ നിങ്ങളുടെ കൈവശം വാക്യമിരുന്നാ മതി. വ്യാഖ്യാനമോ കമന്ററിയോ സിസ്റ്റമാറ്റിക് തിയോളജിയോ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഗോഡ് ദ സ്ക്രിപ്ചർ, തിരുവെടുത്ത് പറയുവാൻ നമുക്ക് സാധിക്കണം. വചനം പ്രസംഗിക്കാ സമയത്തിലും. ഏതിനാ ഒരുങ്ങിയിരിക്കുന്നത്? വചനം പ്രസംഗിക്കാ സമയത്തിലും. ആ സമയത്തിലും ഒരുങ്ങിയിരിക്കുക. 4:1 നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഞാൻ അടുത്ത് നോക്കട്ടെ, യാക്കോബ് 5:8 വായിച്ചു നോക്കട്ടെ. 5th പോയിന്റ് നമ്പർ 5 മറക്കരുത്. 10 എല്ലാ ദിവസവും തലച്ചോറിലിരിക്കണം. ഓക്കെ,
നിങ്ങളും ദീർഘക്ഷമയോടിരിപ്പീൻ.
നിങ്ങളും ദീർഘക്ഷമയോടിരിപ്പീൻ.
യെസ്, നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവീൻ.
നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവീൻ.
കർത്താവിന്റെ പ്രത്യക്ഷത
സമീപിച്ചിരിക്കുന്നു.
സഹോദരന്മാരെ, വിധിക്കപ്പെടാതിരിപ്പാൻ
മതി. നോക്കണം, നിങ്ങളും അതിന്റെ മുകളിലത്തെ വാക്കിയുടെ വായിച്ചു, 7 വായിച്ചു.
എന്നാൽ സഹോദരന്മാരെ കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിരിപ്പിൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടിരിക്കുന്നുവല്ലോ.
മതി, നോക്കട്ടെ, നിങ്ങളും എങ്ങനെ ഇരിക്കണം? ഏതിനു വേണ്ടി? ഏതിനു വേണ്ടി? നമ്മളെ തടസ്സപ്പെടുത്തുന്ന ഒരു പ്രശ്നവും ഇടയ്ക്ക് നിൽക്കരുത്. ദൈവത്തെ ഓർത്ത്, സ്തോത്രം, ദൈവത്തെ ഓർത്ത് ഞാൻ പറയുകയാണ്, ഒരു പ്രശ്നവും ഇടയ്ക്ക് നിൽക്കരുത്. കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്കും എനിക്കും ഇടയിൽ ഒരു ഒബ്സ്റ്റക്കിൾ ഇല്ലാത്തൊരു ജീവിതം. സ്തോത്രം. അതാണ് ദീർഘക്ഷമയോടിരിക്കുന്നത്. ദീർഘക്ഷമയോട്, യു ഹാവ് ടു ഹാവ് പേഷ്യൻസ്. നിങ്ങൾക്ക് വരയ്ക്കും ദീർഘക്ഷമ ആവശ്യമാണ്. എങ്ങനെ ദീർഘക്ഷമ കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കും. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദയ, പരോപകാരം, വിശ്വസത, ദീർഘക്ഷമയുണ്ടോ? അതിനകത്ത് ഉണ്ട്, അതിനകത്തുണ്ട്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. 1 Cor 13 സ്നേഹം എങ്ങനെ ക്ഷമിക്കുന്നു? ദീർഘമായി ക്ഷമിക്കുന്നു. വാസ്തവത്തിലാണ് ദീർഘക്ഷമ എന്ന് പറയുന്നത്. സ്നേഹത്തിൽ കൂടെ പ്രകടമാകുന്ന നിങ്ങളുടെ സ്വഭാവമായിരിക്കണം, എന്റെ സ്വഭാവമായിരിക്കണം. കർത്താവിന്റെ പ്രത്യക്ഷത അടുത്തത് കൊണ്ട് നിങ്ങൾ എങ്ങനെ ഇരിക്കണം? ദീർഘക്ഷമയോടെ. പ്രൈസ് ദി ലോർഡ്. അത് നമ്മളൊരു പ്ലഡ്ജ് ആയി നമ്മൾ എടുക്കാൻ പോവുകയാണ്. അടുത്ത് നോക്കിയിട്ട് 1 യോഹന്നാൻ 3:1 മുതൽ 3 വരെ ഒന്ന് വായിച്ചു. വെരി സിമ്പിൾ. ആ സിമ്പിൾ ആണെങ്കിൽ എടുക്കാൻ പോവാ നമ്മള്. ഓക്കെ, 3:1 ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ
പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു.
അടുത്തത്,
അങ്ങനെ തന്നെ നാം ആകുന്നു.
അടുത്തത്,
ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മയും അറിയുന്നില്ല.
അടുത്ത വാക്യം,
പ്രിയമുള്ളവരെ,
നാം ഇപ്പോൾ ദൈവമക്കൾ
ആകുന്നു.
അടുത്തത്,
നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല.
അടുത്ത വാക്യം,
അവൻ പ്രത്യക്ഷനാകുമ്പോൾ
നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട്
അവനോട് സദൃശന്മാരാകും.
അടുത്ത വാക്യം, അവനിൽ പ്രത്യാശ ഉള്ളവനെല്ലാം
അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കും.
ദൈവങ്ങൾ അല്പസമയത്തെ ചിന്തിച്ചാട്ടെ, പ്യൂരിഫൈ, സാങ്ക്ടിഫൈ, എപ്പോഴും നമ്മൾ നോക്കണം, മേക്ക് ഹോളി. കർത്താവ് വിശുദ്ധനാകയാൽ നമ്മളെ കർത്താവിനെ കാണണമെങ്കിൽ നമ്മൾ കർത്താവിനെ പോലെ ആകണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവത്തെ കാണാൻ സാധിക്കാത്ത എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? വി കെ നോട്ട് സീ ഗോഡ്. വൈ? ഗോഡ് ഇസ് എ സ്പിരിറ്റ്. ദൈവം ആത്മാവായതുകൊണ്ടാണ്. 1. 2. നമുക്ക് ദൈവത്തെ കാണാൻ സാധിക്കാത്തത്, ദൈവം നമ്മളെ പോലെ ആയെങ്കിലേ നമുക്ക് കാണാൻ ഒക്കുള്ളൂ. നമ്മൾ 3 ഡൈമെൻഷനിലാണ് നിൽക്കുന്നത്. നമുക്ക് മൂന്ന് പരിമിതികളാണ്, ത്രീ ഡയമെൻഷൻ ആണ് നമുക്ക്. നമുക്ക് നീളം, വീതി, ഉയരം, ഇത്രയേ ഉള്ളൂ. ഇത് കൂടാതെ നാലാമതൊരു ഡയമെൻഷൻ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് യോഗം കഴിഞ്ഞ് നിൽക്കണം, നിങ്ങളെ ഒന്ന് പരിചയപ്പെടാനാണ്. ഇഫ് യു ഹാവ് ദ ഫോർത്ത് ഡയമെൻഷൻ, ഓക്കെ, യു ഹാവ് ഓൺലി ലെങ്ത്, വിഡ്ത് ആൻഡ് ഹൈറ്റ്, ദാറ്റ്സ് ഓൾ. നീളം, വീതി, ഉയരം, ഇത്രയും ഡയമെൻഷനെ ഇരിക്കുന്ന മുഴുവൻ പേർക്കും എനിക്കും ഉള്ളൂ. കർത്താവിന് കോടി ഡയമെൻഷൻ ഉള്ള ഒരു മഹോ ആത്മാവാണ്. അതുകൊണ്ടാണ് ഈ മൂന്ന് ഡയമെൻഷൻ കൊണ്ട് അളന്നാൽ കാണാത്തത്. സ്തോത്രം. എന്നാൽ രണ്ട് തരത്തിലാണ് ദൈവമക്കളെ കർത്താവ് ദൈവത്തെ കാണുന്നത്. എങ്ങനെയാ കാണുന്നറിയാമോ? ഒരിക്കൽ ദൈവം നമ്മളെ പോലെയായി തീർന്നു, എന്നിട്ട് പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടു. ഞാനും പിതാവും ദൈവത്തെ കാണണമെങ്കിൽ ദൈവം നമ്മളെ പോലെ ആകണം. ഇനിയും നമ്മൾ ദൈവത്തെ കാണും എപ്പോഴാ? നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരായി തീരും. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. സ്തോത്രം. ദൈവമക്കൾ ഒരു നിമിഷം ഓർക്കണം, ശുദ്ധീകരണം കൂടാതെ ആരും, ശുദ്ധീകരണത്തെ കുറിച്ച് പൗലോസ് പറഞ്ഞ ഒന്ന് തെസ്സലോനിക്കർ 5:23 ഓർക്കുന്നു, ദ വെരി ഗോഡ് ഓഫ് പീസ് സാങ്ക്ടിഫൈ യു ഹോളി ആൻഡ് ഐ പ്രേ ദാറ്റ് ഓൾ യുവർ സ്പിരിറ്റ് സോൾ ആൻഡ് ബോഡി ബി പ്രിസർവ്ഡ് ബ്ലെയിംലെസ് അൺടു ദ കമിങ് ഓഫ് അവർ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. പാസ്റ്റർ ടി ജി ഉമ്മന്റെ അടുക്കെ ചെന്ന് രക്ഷയ്ക്ക് ഒരിക്കലും തകർച്ചയില്ല, നഷ്ടമില്ലെന്ന് വിശ്വസിക്കുന്ന ഒരു സഹോദരൻ വന്ന് ചോദിച്ചു, സാറേ ഞാന് എന്റെ ശരീരം കൊണ്ട് വല്ലപ്പോഴൊക്കെ ചെറിയ പാപമൊക്കെ ചെയ്യും, എന്റെ ചെറിയ പാപമൊക്കെ ചെയ്യും, എങ്കിലും എന്റെ രക്ഷയ്ക്ക് ഒരു കുഴപ്പമില്ല. ഉടനെ അദ്ദേഹം പറഞ്ഞു, ബ്രദറെ, ഈ ഗ്ലാസിനകത്ത് ഒരു ഗ്ലാസ് പാലിരിക്കുന്നു, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് താഴോട്ട് വീണു, താഴെ വീണ് ഗ്ലാസ് പൊട്ടിപ്പോയി, പാലിന് ഒരു കുഴപ്പമില്ലല്ലേ. സ്തോത്രം. അതോടെ ആ സെക്യൂരിറ്റി ഓഫ് സാൽവേഷൻകാരൻ സ്ഥലം വിട്ടു. ദൈവമക്കൾ ഓർക്കണം, എന്റെ രക്ഷ പകർന്നു വെച്ചിരിക്കുന്ന പാത്രം ഞാൻ തന്നെയാണ്. നമ്മെ കോപപാത്രങ്ങളായ നമ്മെ കരുണാപാത്രങ്ങളാക്കിയ സ്നേഹമാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. ശുദ്ധീകരണം കൂടാതെ ആരും. ഇനി എബ്രായ ലേഖനത്തിലെ വാക്യം ഓർക്കുന്നുണ്ടോ? എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ഇന്ന് രാത്രി ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹിതരെ ഓർക്കൂ, വി നീഡ് ദ ക്ലൻസിങ്, വി നീഡ് ദ സാങ്ക്ടിഫിക്കേഷൻ, വി നീഡ് ദ ഹോളിനെസ്. ജീവിതത്തിന്റെ വിശുദ്ധിയാണ് നമുക്ക് കർത്താവിന്റെ വരവെങ്കിലെ ഏറ്റവും പ്രധാന മാനദണ്ഡം. അതിന് നമുക്ക് ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ശ്രീ പെന്തക്കോസ്ത് മിഷൻ ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു പാട്ടുണ്ടല്ലോ, വാടി ഓർക്കുന്ന വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം പ്രിയൻ, പരുവതിൽ താമസം ഏറെയില്ല. പാടാൻ നേരമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ കിടക്കുന്നില്ല, സമയം വളരെ പോയി, കൃത്യസമയത്ത് ക്ലോസ് ചെയ്യും, അതിനുവേണ്ടി ആഗ്രഹിക്കുന്നു. ഇനി നോക്കട്ടെ, അടുത്ത നോക്കട്ടെ. ഇനി നാല് ഒന്ന് കോരിന്ത്യർ 4:7 നോക്കട്ടെ. ഏഴാമത്തെ പോയിന്റ്, 7th point, 4:5 വാക്യങ്ങൾ.
എനിക്ക് യാതൊരു കുറ്റത്തെ കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരികയില്ല.
അടുത്ത വാക്യം,
എന്നെ വിധിക്കുന്നത്
ആരാണ്?
കർത്താവ്.
അടുത്ത,
ആകയാൽ
കർത്താവ് വരുവോളം
സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്.
ഇങ്ങോട്ട് നോക്കിയ ദൈവീത് നമ്മളെല്ലാം ചെയ്യുന്നൊരു പരിപാടിയാ, അടുത്തിരിക്കുന്ന ആളിനെ കുറിച്ച് വിധി പറയുക. നമ്മുടെ ഒരു ഹാബിറ്റാ, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഡ്രോബാക്ക്. യു ആർ നോട്ട് സപ്പോസ് ടു ജഡ്ജ് അനദർ പേഴ്സൺ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യു ആർ നോട്ട് സപ്പോസ് ടു ജഡ്ജ് അനദർ യുവർ കോ ബിലീവർ. യു ആർ സപ്പോസ് ടു ജഡ്ജ് യുവർ സെൽഫ്. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. എന്നാൽ ഒരു ദൈവദാസൻ, ഒരു ക്രിസ്ത്യൻ സിംഗർ പറഞ്ഞു ഇങ്ങനെയാണ്, എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആള് പിന്മാറ്റക്കാരനാണ്, എപ്പോഴും സ്വന്തം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആള് മുന്മാറ്റക്കാരനാണ്. സ്തോത്രം. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, അന്നമ്മയുടെയും കുഞ്ഞമ്മയുടെയും ചാക്കോച്ചന്റെയും മറിയാമ്മയുടെയും കുറ്റം എപ്പോഴും വായെടുത്താൽ അതേ ഉള്ളൂ. അങ്ങനെ പറയുന്ന ആള് പിന്മാറ്റക്കാരനും പിന്നെ സ്വന്തം കുറ്റം, അയ്യോ എനിക്ക് ഈ ആഴ്ച ദശാംശം കൊടുക്കാൻ ഒത്തില്ല, സഹായത്തിന് എഴുന്നേറ്റ് പറയാം എനിക്ക് ഞാന് സാക്ഷി പറയാൻ ഒത്തില്ല, എനിക്ക് പോയി ഓരോ വീടുകളിൽ പ്രസംഗിക്കാൻ ഒത്തില്ല, സാക്ഷി പറയാൻ ഒത്തില്ല, ട്രാക്ട് പറയാൻ കൊടുക്കാൻ ഒത്തില്ല, സുവിശേഷം പറയാൻ ഒത്തില്ല. അവരവരുടെ കുറ്റം മാത്രം പറയുന്നയാൾ മുൻമാറ്റക്കാരനാണ്, മുമ്പോട്ട് പോകുന്നയാളാണ്. ഇതേത് വേണമെന്ന് നമ്മൾ തീരുമാനിക്കണം. സന്തോഷമാണെങ്കിൽ അത് മനസ്സിലായെങ്കിൽ ഒരു ഹലേലിയായ സ്തോത്രം എന്തെങ്കിലും ഒന്ന് പറഞ്ഞേനെ. ഇനി ഒന്നും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ആരോടും വിരോധമില്ല. ഞങ്ങൾ പറയുന്നല്ല അതേപടി എടുക്കണമെന്നില്ല, അനുഭവം വരും താമസിക്കാതെ. അന്നേരം പറയാം അന്ന് പറഞ്ഞത്.
പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു
അതിന്റെ മുകളിലത്തെ കൂടെ,
നിങ്ങളോ പ്രിയമുള്ളവരെ
നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി
നിങ്ങൾക്ക് തന്നെ
ആത്മീയ വർധന വരുത്തിയും
പരിശുദ്ധാത്മാവിൽ
പ്രാർത്ഥിച്ചും
നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളു.
അടുത്ത വാക്യം,
സംശയിക്കുന്നവരായ ചിലരോട്
കരുണ ചെയ്യുവിൻ.
ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത്
നമ്മുടെ ഡ്യൂട്ടി എന്താണ്? ചിലരെ പറഞ്ഞേ, ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പാൻ ഒരു ഡ്യൂട്ടി നിങ്ങളുടെ മുമ്പിലുണ്ട്. സ്തോത്രം, 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരു വീട്ടിലൊരു കലഹമുണ്ട് എന്ന് കണ്ടാൽ ആ തീക്കകത്ത് നിങ്ങളെ ഇടപെട്ട് തീ കെടുത്താൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കണം. എന്നെയും നിങ്ങളെയും അതിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. നിരപ്പിന്റെ ശുശ്രൂഷ എന്നാ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ഒട്ടും മറന്നു പോകരുത്. നമുക്ക് ഇന്ന് രാത്രി തീരുമാനമെടുക്കാം, വല്ല വിധേനയും തീയിൽ കിടക്കുന്നവരെ രക്ഷിക്കുവാൻ ഞാൻ തയ്യാറെടുക്കുന്നു, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ വ്രതമെടുക്കുന്നു എന്ന് പറയുവാൻ നമുക്ക് സാധിക്കട്ടെ. ഒൻപതാമത്തെ പോയിന്റ് കൊലോസ് ലേഖനം 1:3 കൊലോസ്യൻ. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു
എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പി.
അടുത്തത്
ഭൂമിയിലുള്ളതല്ല
ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പി.
അടുത്തത്
നിങ്ങൾ മരിച്ച്
നിങ്ങളുടെ ജീവൻ ഈ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ.
അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾ തേജസ്സിൽ വെളിപ്പെടണം എന്നുള്ള ബോധമുണ്ടെങ്കിൽ സ്വർഗത്തിലുള്ളത് ചിന്തിക്കണം. ഹല്ലേലൂയ. വെറുതെ ഇരിക്കുമ്പോഴൊക്കെ സ്വർഗത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചുകൊണ്ട് ഇരിക്കാൻ സാധിക്കുമോ ദൈവമക്കളെ? ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഏറ്റവും ആശ്വാസം കിട്ടുന്ന പ്രയോഗമാണ് സ്വർഗത്തിലുള്ളത് ചിന്തിക്കുക, സ്വർഗത്തിലുള്ളത് ചിന്തിക്കുക. നമ്മൾ സ്വർഗത്തിലുള്ളത് ചിന്തിക്കുമ്പോഴാണ് സ്വർഗത്തിൽ പോകാനായിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഓസ്ട്രേലിയയിലേക്ക് നിന്ന് ആടുകളുമായിട്ട് അമേരിക്കയിലേക്ക് പുറപ്പെട്ട ഒരു വാഹനം, അമേരിക്കയിലെ ഹവായിൽ കൂടെ ഓസ്ട്രേലിയയിലേക്ക് ഒരു കപ്പൽ പോവുകയാണ്. അത് നിറച്ച ആടുകളെ, ഡിഫറൻറ്റ് ബ്രീഡ്സ്, നല്ല ചെമ്മരിയാടുകളെ കയറ്റിയ ഒരു കപ്പലാണ്. ഒരു നടന്ന സംഭവമാണ്. ഈ കപ്പൽ പോകുമ്പോൾ ഇതിനാവശ്യമുള്ള തീറ്റയെല്ലാം ഇതിനകത്ത് സംഭരിച്ചിട്ടുണ്ട്. ഉണങ്ങിയ കച്ചിയും പുല്ലും ഉണങ്ങിയത് അതിനകത്ത് വൈറ്റമിനൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് ഫുഡ് ഉണ്ടാക്കി പ്രിപ്പയർഡ് ഫുഡ് ഇതിനകത്ത് പാക്കറ്റ് ഉണ്ട്. ഓരോ പാക്കറ്റും എടുത്ത് കൊടുത്ത് ഇതിനെ കൊണ്ടുപോകുക. ഇന്ന് ആടുകളെ കൊണ്ടുപോകുന്ന കണ്ടു ഞങ്ങൾ. അങ്ങനെ കൊണ്ടുപോയ കൂട്ടത്തിൽ കുറേ നാളുകൾ, വർഷങ്ങൾക്കുമ്പോ കൊണ്ടുപോയ കൂട്ടത്തിൽ കുറേ നാൾ കഴിഞ്ഞപ്പോൾ, രണ്ടര മാസമായപ്പോൾ ഈ ആടുകളൊക്കെ ചുമ്മാ ഇങ്ങനെ ഉറക്കം തൂങ്ങി ക്ഷീണിച്ചു നിൽക്കുന്നു. ഇടയ്ക്ക് ഇങ്ങനെ തലയൊന്ന് കുടയും, ഒന്നും കഴിക്കുന്നു, ഒന്നും ഭക്ഷിക്കുന്നില്ല. ഇവർക്ക് ആകപ്പാടെ പരവേശമായി. ഇതെന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ വിഷമിച്ചു, വളരെ വിഷമിച്ച്. വെള്ളം കുടിക്കുന്നില്ല, ഒരു ഭക്ഷണവും, ഈ ആഹാരം ഒന്നും, ഈ ആടുകൾ ഒന്നും ഭക്ഷിക്കുന്നില്ല. നിരാശ തോന്നിയായ ഉടമസ്ഥരെ, അതിന്റെ പ്രധാന ഉടമസ്ഥൻ ഒരു ബൈനോക്കുലർ എടുത്തുകൊണ്ട് പ്രഭാതമായപ്പോൾ ഇതിന്റെ മുകളിലത്തെ ഡെക്കിൽ പോയി. അവിടെ നിന്ന് അദ്ദേഹം ഇങ്ങനെ ഇത് ഈ കപ്പൽ ഓടുന്ന ദിശയിലേക്ക് ഇങ്ങനെ വീക്ഷിച്ചപ്പോൾ ഓസ്ട്രേലിയയുടെ തീരം അടുത്തു. സ്തോത്രം, തീരം അടുത്തു. തീരമാണെന്ന് അദ്ദേഹം തപ്പ കണ്ടു. അദ്ദേഹം ചിന്തിച്ചു നോക്കിയപ്പോൾ 3 ദിവസമായി ആടുകൾ ഒന്നും തിന്നിട്ട്. അദ്ദേഹം പഠിച്ചു നോക്കിയപ്പോൾ 3 ദിവസമായി മന്നമാരുതൻ ഈ ഓസ്ട്രേലിയയുടെ ആ കോണ്ടിനെന്റിനകത്ത് ഇങ്ങനെ കറങ്ങി അടിച്ചുകൊണ്ടിരിക്കുന്ന കാറ്റുണ്ടല്ലോ, ആ പുഷ്പങ്ങളുടെയും പച്ച പുല്ലുകളുടെയും സ്മെല്ല് കടലിലോട്ട് കൊണ്ടുവന്നു. ആ സ്മെല്ല് കിട്ടിയപ്പോൾ ആടെല്ലാം കൂടെ പറഞ്ഞു, ഞങ്ങൾ ഇനിയും കച്ചിതീറ്റി നിർത്തി ഞങ്ങൾക്ക് എന്തു വേണം? സ്വർഗത്തിൽ പോകണമെങ്കിൽ സ്വർഗത്തിന്റെ മണം ഒന്ന് രുചിക്കണം. സ്തോത്രം, 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലെ കുറിച്ച് ഒരു ആഗ്രഹം വേണമെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന കാറ്റുണ്ട്, അതൊന്ന് ഒന്ന് ശ്വസിച്ചു നോക്കിക്കേ, എല്ലാരും ഒന്ന് ശ്വസിച്ചു നോക്കിക്കേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ ഞാൻ കിങ്ങിന്റെ പാലസ് മുമ്പേ കണ്ടു, എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. കിങ്ങിന്റെ പാലസ് സോ ബ്യൂട്ടിഫുൾ. മുമ്പ് വന്നപ്പോഴും കണ്ടതാ, പക്ഷെ ഇതല്ല, വേറെ വന്ന എവിടെയോ കണ്ടു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു, ഇതിനേക്കാൾ എത്രയോ നല്ലതാ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ദൈവമക്കൾ ഓർക്കണം, ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കും എനിക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം മാലിന്യം വാട്ടമില്ലാത്തതുമായ അവകാശത്തിനായി ജനിപ്പിച്ച കർത്താവിനെ സ്തുതിച്ച് സ്തോത്രം പാടി ഈ ദിവസങ്ങൾ നമുക്ക് കഴിക്കാം. സ്വർഗത്തിന്റെ ഓർമ്മ നമുക്കുണ്ടാകണം. You make a pledge that I will remember, I will meditate about heaven. അതാണ് വിശ്വാസിക്ക് ആവശ്യം. അവസാനത്തത് ലാസ്റ്റ് പറയുന്ന നോക്കട്ടെ, 1 Thessalonians 4:16-17. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും
ദൈവത്തിന്റെ
കാഹളത്തോടും കൂടെ
സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും
ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ
ഉയർത്തെഴുന്നേൽക്കുകയും
പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം
അവരോടൊരുമിച്ച്
ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ
മേഘങ്ങളിൽ എടുക്കപ്പെടും.
അടുത്തത്,
ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും.
അടുത്തത്,
ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം.
അങ്ങനെയാണ് ഈ വിശ്വാസികളെല്ലാം നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളുകൾക്ക് ഒന്ന് കൈ കൊടുത്തിട്ട് ഒന്ന് പറഞ്ഞ്, എന്റെ സഹോദര കാഹള ഊതാറായി, നമ്മുടെ കട്ടപ്പാട് തീരാറായി. സ്തോത്രം, സ്തോത്രം, നമ്മുടെ കഷ്ടപ്പാട് തീരാറായി. ഹല്ലേലൂയ. കാഹള ഊതാറായി, നമ്മുടെ കഷ്ടത തീരാറായി. പ്രിയരെ കാണാറായി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മളെ കർത്താവിനെ കുറിച്ച്, കർത്താവിന്റെ വരവിനെ കുറിച്ച് പഠിച്ച ക്ലാസ്സിൽ, ഐ വാണ്ട് യു ആൻഡ് യുവർസെൽഫ് ആൻഡ് മൈസെൽഫ്, വി ഹാവ് ടു പ്ലഡ്ജ് അവേഴ്സെൽഫ്. ഞങ്ങൾ ഇത് ചെയ്തോളാം, ഈ 10-point program. പ്ലീസ് സ്റ്റാൻഡ്. നമുക്ക് ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ് എഴുതി തന്നാൽ മതി. നിങ്ങളെ ഞാൻ വായിക്കുകയാണ്. ആ സമയത്ത് നിങ്ങൾ ദയവായിട്ടൊരു കാര്യം ചെയ്യണം. വായിച്ച് പറയുമ്പോൾ ഐ പ്ലഡ്ജ്, നോ, ഞാനിത് ചെയ്യുന്നു, ചെയ്തു കൊള്ളാം. സ്തോത്രം, ഞാനിത് ചെയ്തു കൊള്ളാം എന്നൊരു പ്ലഡ്ജ് നമ്മൾ എടുക്കണം. ഈ 10 കാര്യങ്ങൾ ചെയ്യാൻ ഒരു പ്ലഡ്ജ് ചെയ്യുക. സന്തോഷമുള്ളവർ മാത്രം ചെയ്താൽ മതി. സ്തോത്രം, സ്തോത്രം. ഈ ചെയ്യുന്ന കാര്യവും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കാണേണ്ടി വരും. ഹല്ലേ ലൂയ. ഞാൻ പറയാൻ പോകുന്ന നമ്പർ 1, കർത്താവിന്റെ നാൾ അടുത്തു വരുന്നത് കൊണ്ട് സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ ജീവിച്ചു കൊള്ളാം. മനസ്സിലായോ? അവരവരുടെ നെഞ്ചിലോട്ടൊന്ന് വെച്ചേ, അല്ലെ തലയിലോട്ടൊന്ന് കൈ വെച്ചേ, എവിടെങ്കിലും വെച്ചൊന്ന് പറഞ്ഞേ, ദൈവമേ, കർത്താവേ, നീ മടങ്ങി വരുന്നു, സഭായോഗങ്ങൾ ഉഴപ്പാതെ ഞാൻ ജീവിച്ചു കൊള്ളാം. 2, കർത്തൃമേശയിൽ നിരന്തരം ഞാൻ പങ്കുകൊള്ളാം. കർത്തൃമേശയിൽ നിരന്തരം ഞാൻ പങ്കുകൊള്ളാം. 3, എന്റെ സഹോദര വർഗത്തെ ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ചു കൊള്ളാം. എന്റെ സഹോദര വർഗത്തെ ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ചു കൊള്ളാം. 4, വചനം പ്രസംഗിച്ചു കൊള്ളാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എനിക്ക് പറയാനില്ലെന്ന് വിചാരിക്കരുത്, നിങ്ങളുടെ സഹോദരിമാരെ വിചാരിക്കരുത്. നിങ്ങളുടെ കൂടെ അടുത്തു വരുന്ന ഒരു രോഗിയായിരിക്കും. ആ രോഗിയോട് നിങ്ങൾ പറയുന്ന അവസാനത്തെ ഒരു വാക്കായിരിക്കും ആ വ്യക്തി നിത്യതയിലെത്തുന്നത്. ഇന്ന് നീ എന്നോടുകൂടെ പറദീസായിരിക്കുമെന്ന് യേശു പറയുവൻ കാരണം രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ നീ എന്നെ ഓർക്കണമേ എന്നുള്ളൊരു അപേക്ഷ പോലെ നിങ്ങളുടെ അടുക്കൽ അപേക്ഷ വരുമ്പോൾ അപ്പോൾ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ വചനം പ്രസംഗിച്ചു കൊള്ളാം. അടുത്തത്, കർത്താവേ, ദീർഘക്ഷമയോടെ ജീവിച്ചു കൊള്ളാം എന്ന് പറഞ്ഞേ. കർത്താവേ, ദീർഘക്ഷമയോടെ ജീവിച്ചു കൊള്ളാം. അടുത്തത്, കർത്താവേ, ആ നീ വിശുദ്ധനായതുപോലെ വിശുദ്ധിയിൽ സൂക്ഷിച്ചു കൊള്ളാം. കർത്താവേ, നീ വിശുദ്ധനായതുപോലെ വിശുദ്ധിയിൽ സൂക്ഷിച്ചു കൊള്ളാം. അടുത്തത്, കർത്താവേ, നീ വരുന്നത് വരെ ഞാൻ ആരെയും ഇനിമേൽ വിധിക്കയില്ല. അത് പറയുന്നില്ല, പറയണം, എല്ലാവരും പറയണം. ആരും ആരെയും വിധിക്കാൻ അവകാശമില്ല. യു ഹാവ് നോ അതോറിറ്റി ടു ജഡ്ജ് അതേഴ്സ്, യു ജഡ്ജ് യുവർസെൽഫ്. തന്നെത്താൻ വിധിക്കുക. അടുത്തത്, ആത്മാക്കളെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പോ ഞാൻ പ്ലഡ്ജ് ചെയ്യുന്നു. ആത്മാക്കളെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പാൻ ഞാൻ പ്ലഡ്ജ് ചെയ്യുന്നു. അടുത്തത്, സ്വർഗത്തെ ഓർത്തുകൊണ്ടിരിക്കാൻ ഞാൻ പ്ലഡ്ജ് ചെയ്യുന്നു. പറയുന്നവർക്കറിയാം ഈ പറഞ്ഞ ഇതിന്റെ അർത്ഥം. അവസാനത്തെ വാക്യം എന്നറിയാമോ? ഈ വചനങ്ങളാൽ അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുക. എല്ലാ പാവപ്പെട്ട വിശ്വാസികളെയും മനം നൊന്ത് പ്രയാസപ്പെടുന്ന വിശ്വാസിയെയും ആശ്വസിപ്പിക്കുവാനായി നമുക്ക് ഇന്ന് രാത്രി ആഗ്രഹിക്കാം. ഇരുന്നെങ്കിൽ, ഇനി പ്ലജ് ചെയ്തെങ്കിൽ നമുക്കിരിക്കാം. സ്തോത്രം, മറക്കയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഒരു ചില 4-5 മിനിറ്റുകൾ കൊണ്ട് നമ്മുടെ സബ്ജക്റ്റിന്റെ ഒരു കണ്ടിന്യൂവേഷൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ക്ലോസ് ചെയ്യും. ദെൻ വി വിൽ പ്രേ ഫോർ മെനി ഓഫ് ദ പീപ്പിൾ ഹിയർ. പ്രാർത്ഥിക്കാനായിട്ട് സമയം നമ്മൾ എടുത്തില്ല, കാരണം കുറച്ച് ദിവസം പഠിച്ച് ചിന്തിച്ചിട്ട് നമ്മൾ വചനത്തിന്റെ മുമ്പിൽ ഒരു സമർപ്പണത്തിൽ നമ്മൾ വരുമ്പോൾ പ്രാർത്ഥിച്ചെങ്കിലേ അർത്ഥമുള്ളൂ. അല്ലാതെ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന വൈകാരിക വശം ഒന്നും ഞാൻ ചെയ്യില്ല. ദൈവാത്മാവ് എന്നെ കാണിക്കും, അത് മാത്രമേ ചെയ്യുകയുള്ളൂ. എന്നെ കാണിച്ചാൽ ഞാനത് ചെയ്യും, ആത്മാക്കൾ കാണും. കഴിഞ്ഞ ലാസ്റ്റ് മീറ്റിംഗ്, ഇന്ത്യയിൽ നടന്ന ലാസ്റ്റ് മീറ്റിംഗില് ഈഴവരുടെ കേന്ദ്രത്തിലാണ് ഞാൻ പ്രസംഗിച്ചത്. ഈഴവരാണ് വന്നത്, 90% ഈഴവരാണ്. യോഗം കഴിഞ്ഞിട്ട് പ്രാർത്ഥന ആവശ്യമുള്ളവർ മുൻപോട്ട് വരാൻ പറഞ്ഞപ്പോൾ കുറി തൊട്ട, അതെ, ആ മാലയിട്ട കുറി തൊട്ട ഒത്തിരി ആളുകൾ മുമ്പോട്ട് വന്ന് കരഞ്ഞോട് നിന്നു. ഞങ്ങൾ അവരുടെ തലയെ തൊട്ട് പ്രാർത്ഥിച്ചു. സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ ഡ്യൂട്ടി അതാ. നമ്മളൊരാളെ തൊട്ടാലുണ്ടല്ലോ, അത് നമ്മുടെ ആളാ പിന്നെ. സ്തോത്രം. നമ്മളൊരാളുടെ തലയെ തൊട്ടാ പിന്നെ നമ്മുടെ ആളാ. അതുകൊണ്ട് നമുക്ക് ആശുശ്രൂഷ ഇന്ന് രാത്രി ചെയ്യണം. എന്നാൽ അടുത്ത ചിന്താവിഷയം ഒന്നല്ല ഇട്ടിട്ടേ മോനെ. ജസ്റ്റ് ഞാൻ ഒറ്റ വിഷയം ഒന്ന് അവതരിപ്പിച്ചുകൊണ്ട് I will close the topic tonight. Then we will continue tomorrow. ഇവിടുത്തെ പ്രധാന വിഷയം നോക്കട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യമാണ് നമ്മുടെ ടെക്സ്റ്റ് ആയിട്ട് വായിക്കുന്നത്. 24:21
ലോകാരംഭം മുതൽ
ഇന്നുവരെ സംഭവിച്ചിട്ടില്ലാത്തതും
ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും.
നമ്മുടെ ചിന്താവിഷയത്തിലേക്ക് വരാം. നോക്കട്ടെ, ദ ഗ്രേറ്റ് ട്രിബുലേഷൻ. കർത്താവിന്റെ രഹസ്യ വരവിനും കർത്താവിന്റെ പരസ്യമായുള്ള പ്രത്യക്ഷതയ്ക്കും നടുവിൽ 7 വർഷമുണ്ട്. ആ 7 വർഷത്തിന്റെ പേരാണ് ദി ഗ്രേറ്റ് ട്രിബുലേഷൻ. ആ വാക്യം നിങ്ങൾ വീട്ടിൽ പോയി ഇംഗ്ലീഷ് വായിച്ചു നോക്കണം. ലോകാരംഭം മുതൽ ഇന്നുവരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ മഹാകഷ്ടം, അതാണ് അതിന്റെ പേര്. കണ്ടോ, മഹാകഷ്ടകാലം. ദ ഗ്രേറ്റ് ട്രിബുലേഷൻ എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. മക്കളെ, അറിവിന് വേണ്ടി ഞാൻ പറയട്ടെ, ഗ്രീക്ക് വേദപുസ്തകത്തിൽ ഞാൻ ആ വാക്യം നോക്കിയിട്ടുണ്ട്. ഗ്രേറ്റ് ട്രിബുലേഷൻ എന്നുള്ളതിന്, അതെ, ലാറ്റിൻ സാഹിത്യത്തിൽ ട്രിബുലം, ട്രിബുലേഷിയോ രണ്ട് പ്രയോഗമുണ്ട്. ട്രിബുലം അല്ലെങ്കിൽ ട്രിബുലേഷിയോ, ആ വാക്കിൽ നിന്നാണ് ട്രിബുലേഷൻ എന്ന ഇംഗ്ലീഷ് പദമുണ്ടായിരിക്കുന്നത്. പക്ഷേ അതിന്റെ ഗ്രീക്ക് പ്രയോഗം തെലപ്സിസ് എന്ന പദമാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. തെലപ്സിസ് എന്ന വാക്കിനെ ഗ്രീക്കിന്റെ ഡിക്ഷണറി ലെക്സിക്കോൺ നോക്കിയപ്പോൾ അതിനകത്ത് കൊടുത്തിരിക്കുന്ന അർത്ഥം, ഒരാളൊരു കട്ടയുടെ പുറത്ത് കയറി നിന്ന് ചവിട്ടി മെതിക്കുമല്ലോ, ട്രെഡിങ്, ഇതാണ് അതിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ദൈവം ഭൂമിയെ ഒരു മെതിവണ്ടിയുടെ കീഴിൽ കൂടെ വിടാൻ പോവുകയാണ്. സ്തോത്രം, 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 സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. അതിന്റെ ലിറ്ററൽ സെൻസിൽ നമ്മൾ മനസ്സിലാക്കണം. ആൻഡ് ദ ടെറർ ആൻഡ് ഹൊറർ ഓഫ് ദ ട്രിബുലേഷൻ, വെറുമൊരു കാലമല്ല. നമ്മൾ ഇവിടെ ആ കർത്താവ് കർത്താവ് വന്ന് നമ്മൾ പോയി കഴിഞ്ഞ ശേഷം നമ്മൾ ഇവിടെ വീണ്ടും കിടന്നാൽ യു ആർ ഗോയിങ് ടു ഫേസ് ദ ട്രിബുലേഷൻ. ഒരു നിസ്സാര കാര്യമല്ല. ഇവിടെ കിടക്കുവാനിടയാകരുത്. അടുത്ത ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ നമുക്ക് ടെറർ തോന്നുന്ന സബ്ജക്റ്റാണ് ദൈവവചനത്തിൽ കൊടുത്തിരിക്കുന്നത്. കർത്താവിന്റെ വരവെന്ന് പറയുന്ന വസ്തുതയോടുകൂടെ ഏറ്റവും വലിയ കാര്യം തീരുകയാണ്. അടുത്തത് ഗ്രേറ്റ് ട്രിബുലേഷൻ, അതിന്റെ പേരുകൾ നോക്കട്ടെ. മഹാകഷ്ടം. ട്രിബുലേഷൻ എന്ന വാക്കിനെ മെതിക്കുക, ചവിട്ടി മെതിക്കുക എന്നാണ് അതിന്റെ മൂലഭാഷയിലെ അർത്ഥം. രണ്ടാമതൊരർത്ഥം കൂടെ ഉണ്ട് ലാറ്റിൻ സാഹിത്യത്തിൽ. ട്രിബുലം അല്ലെങ്കിൽ ട്രിബുലേഷിയോ എന്ന വാക്കിനെ ഞാൻ അതിന്റെ അർത്ഥം റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് പ്രസ് ടുഗദർ എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്തിരിപ്പഴം എടുത്ത് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ കൂട്ടി ഞെക്കുമല്ലോ. പ്രസ് ടുഗദർ, ക്രഷ് ടുഗദർ. നമ്മളൊരു ഒരു 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 ബിസ്ക്കറ്റ് എടുത്ത് നമ്മുടെ കയ്യിൽ വെച്ച് അല്ലെങ്കിൽ പപ്പടം നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അത് ക്രഷ് ആകുന്നത് പോലെ ഗോഡ് ഈസ് ഗോയിങ് ടു പ്രസ് ദ വേൾഡ്, പ്രസ് ദ ഹ്യൂമാനിറ്റി. അതാണ് ആ വാക്കിന്റെ ലിറ്ററൽ സെൻസ്. എത്ര ഭയങ്കര ദിവസമാണെന്ന് ദൈവങ്ങൾ അല്പസമയം ഓർക്കണം, മറന്നുപോകരുത്. നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി 14th chapter 14th വാക്യം എന്ന് വായിച്ച വെളിപ്പാട് 14:14 മുതൽ പ്ലീസ് ടേൺ ടു ദാറ്റ് 14th chapter. യെസ്.
പിന്നെ ഞാൻ വെളുത്തൊരു മേഘവും മേഘത്തിന്മേൽ മനുഷ്യപുത്രന് സദൃശനായ ഒരുത്തൻ തലയിൽ പൊൻകിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമായി ഇരിക്കുന്നതും കണ്ടു.
അടുത്ത വാക്യം,
മറ്റൊരു ദൂതൻ ദേവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു.
മേഘത്തിന്മേലിരിക്കുന്നവനോട്
കൊയ്ത്തിന് സമയം വന്നതുകൊണ്ട്.
എങ്ങനെയാ?
കൊയ്ത്തിന് സമയം വന്നതുകൊണ്ട്
നിന്റെ അരിവാൾ അയച്ച്
കൊയ്യുക.
യു ത്രോ ദ സിക്കിൾ ആൻഡ് ഹാവ് ദ ഹാർവെസ്റ്റ്.
ഭൂമിയിലെ വിളവ് വിളഞ്ഞുണങ്ങിയിരിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു.
അടുത്ത വാക്യം,
മേഘത്തിന്മേലിരിക്കുന്നവൻ
അരിവാൾ ഭൂമിയിലേക്കെറിഞ്ഞു.
ഭൂമിയിൽ കൊയ്ത്ത് നടന്നു.
കൊയ്ത്ത് നടന്ന ആൾക്ക് സംഭവം മനസ്സിലായല്ലോ. ആ കൊയ്ത്ത് നടന്നാൽ എന്താണെന്ന് കാണിക്കുന്നതാണ് മത്തായി 21:24. That is called the great tribulation. അടുത്ത പാരഗ്രാഫ് വായിച്ചു. മറ്റേ 14:14
മറ്റൊരു ദൂതൻ സ്വർഗത്തിലെ ആലയത്തിൽ നിന്ന് പുറപ്പെട്ടു. അവൻ
മൂർച്ചയുള്ള ഒരു കോൺകത്തെ പിടിച്ചിരുന്നു. അടുത്ത,
തീയുടെ മേൽ അധികാരമുള്ള വേറൊരു ദൂതൻ യാഗപീഠത്തിൽ നിന്ന് പുറപ്പെട്ട് മൂർച്ചയുള്ള കോൺകത്തി പിടിച്ചിരുന്നവനോട്,
ഭൂമിയിലെ മുന്തിരിങ്ങ പഴുത്തിരിക്കയാൽ
നിന്റെ മൂർച്ചയുള്ള കോൺകത്തി അയച്ച് മുന്തിരിവള്ളിയുടെ കുല അറുക്കുക എന്നുറക്കെ വിളിച്ചു പറഞ്ഞു.
അടുത്ത,
ദൂതൻ കോൺകത്തി
ഭൂമിയിലേക്കെറിഞ്ഞു.
ഭൂമിയിലെ
മുന്തിരിക്കുല അറുത്തു.
ദൈവകോപത്തിന്റെ വലിയ ചക്കിൽ ഇട്ടു. ചക്ക നഗരത്തിന് പുറത്തു വെച്ച് മെതിച്ചു. ചക്കിൽ നിന്ന് രക്തം കുതിരകളുടെ കടിവാളങ്ങളോളം പൊങ്ങി 200 നാഴിക ദൂരത്തോളം ഒഴുകി.
ദൈവങ്ങൾ അല്പസമയം ചിന്തിക്കണം. നമ്മൾ പറഞ്ഞല്ലോ, ദ ക്രഷ് ടുഗദർ എന്ന് അർത്ഥമെന്ന്. മുന്തിരിപ്പഴം ഞെക്കി പിഴിയുന്ന ആ പ്രയോഗമാണെങ്കിൽ മുന്തിരിച്ചക്ക് ചവിട്ടുന്ന പ്രയോഗം കൂടി അതിനകത്തുണ്ട്. തമ്പുരാൻ മുന്തിരിച്ചക്ക് ചവിട്ടുന്നത് നഗരത്തിന് പുറത്ത് വെച്ച്, ജെറുസലേം എന്ന വിശുദ്ധ നഗരത്തിന്റെ പാർശ്വത്തിൽ വെച്ച് മുന്തിരിക്കൊല ചവിട്ടുവാൻ പോകുകയാണ്, മെതിക്കുവാൻ പോകുകയാണ്. രക്തം മുന്തിരിക്കൊല ചവിട്ടിക്കഴിഞ്ഞപ്പോൾ, ചക്ക് ചവിട്ടിക്കഴിഞ്ഞപ്പോൾ അതിനകത്ത് നിന്ന് പുറപ്പെട്ടു വന്ന എന്താ? രക്തം. അങ്ങനെയാണ് ഈ മുന്തിരിക്ക എന്ന് പറഞ്ഞത്. യുദ്ധക്കൊതിയന്മാരായ ഭൂലോക രാഷ്ട്ര തലവന്മാർ അവിടെ എത്തുകയാണ്. അവരെ മൊത്തം ചവിട്ടുവാൻ വരികയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നമ്മൾ അടുത്ത ദിവസം പിന്നീട് പഠിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇപ്പം എടുക്കുന്നില്ല. ഇത് ആ കർത്താവിന്റെ വരവെന്ന് പറയുന്ന ലാസ്റ്റ് ഇവന്റ് ഓഫ് ദി ട്രിബുലേഷൻ ആണ്. ഏതോബിൽ നിന്ന് രക്താംബരം ധരിച്ചുകൊണ്ട് ബസ്രായിൽ നിന്ന് വരുന്ന ഇവൻ ആര്? എവിടുന്നാ പുറപ്പെടുന്നത്? ഏതോബിൽ. അതിന്റെ പശ്ചാത്തലം എന്താണെന്ന് നമ്മൾ 12th chapter എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ പറയാം. ഇസ്രയേൽ എന്ന ആ സ്ത്രീയെ പിടിച്ച് നശിപ്പിക്കുവാനായി ബന്ധപ്പെട്ട ലോകരാഷ്ട്രങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ കർത്താവും വിശുദ്ധന്മാരും കൂടെ ഒരുമിച്ച് ഏദോമിൽ, നിങ്ങൾ വായിച്ചു കാണും, നാഷണൽ ജിയോഗ്രാഫിക് മാഗസിൻ വായിച്ചുള്ളവർക്കറിയാം, ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മനോഹരമായ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരുന്നു. അവർ പറയുന്നത് ഏതോമെന്ന് പറയുന്ന പട്ടണം ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി പാറക്കോട്ടയ്ക്കകത്ത് ആരും പാർക്കാതെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പണിതിട്ടിട്ടുണ്ട്. അതിനകത്തേക്കായിരിക്കും ഇസ്രയേൽ ഓടി രക്ഷപ്പെടുന്നത്. ആ സ്ത്രീ പറന്നുപോയി രക്ഷപ്പെട്ടു. കുട്ടിയെ പ്രസവിച്ച ശേഷം ഇസ്രയേൽ സഭയാണ്. അവൾ ഓടി ഒളിച്ചപ്പോൾ അവളെ പിടിക്കുവാൻ ഓടിയെത്തിയ രാഷ്ട്രങ്ങൾ വളഞ്ഞു ഈ സിറ്റി. അപ്പോഴാണ് തെക്കൻ ചുഴലിക്കാറ്റ് യഹോവ ഇറങ്ങി വരും. സ്തോത്രം. എങ്ങനെ ഇറങ്ങി വരും? തെക്കൻ, അതിന്റെ റെഫറൻസസ് ഒക്കെ നമ്മൾ വി വിൽ കമ്മിങ് ഡേയ്സ് വി വിൽ എക്സ്പ്ലെയിൻ. തെക്കൻ ചുഴലിക്കാറ്റിൽ ആ കാറ്റുകളെ തന്നെ ദൂതന്മാരും അഗ്നിജ്വാലയത്തിന്റെ ശുശ്രൂഷകന്മാരും ആക്കിയ ദൈവം ഇറങ്ങി വരികയാണ്. ആദ്യം ഏദോമിൽ ചവിട്ടി, പിന്നെ ചവിട്ടുന്ന ഇറാഖിലെ ബസ്രായിലാ. കാരണം ചുഴലിക്കാറ്റിലാ വരുന്നത്. അടുത്ത് ചവിട്ടുന്നത് യെരുശലേമിന് കിഴക്കുള്ള ഒലിയുമലയിൽ ചവിട്ടും. ഒലിയുമല രണ്ടായി പിളർന്നു പോകും. 14:4 സക്കറിയാ 14:4 ഇത്രയും സംഭവം നടക്കും. ഇതെല്ലാം നമ്മെ ഓർപ്പിക്കുന്നതാണ് യഹോ ഇവിടുത്തെ വാക്യം. ഏത് എന്താ വാക്യം? മഹാ കഷ്ടം. രണ്ട് പദം ഞാൻ പറഞ്ഞു, കറ്റ മെതിക്കുക, പിന്നെ മുന്തിരിപ്പഴം ചവിട്ടി ക്രഷ്ടുകയത. ഇത് കാണിച്ചുകൊണ്ടാണ് കർത്താവ് ഒലിവമല സംഭാഷണത്തിൽ ഒലിവ ഡിസ്കോഴ്സ് എക്സ്പ്ലെയിൻ ദി തിങ്സ്. നിങ്ങൾ വീട്ടിൽ പോയിട്ട് നാളെ വരുമ്പോഴേക്ക് ഒരു ഗ്രഹപാഠം ബാക്കി. വി വിൽ ടീച്ച് ടുമോറോ. അത് സമയം തീർന്നു, ഞാനിവിടെ ക്ലോസ് ചെയ്യട്ടെ. നാളെ വരുമ്പോഴേക്ക് ഗ്രഹപാഠമുണ്ട്, അത് മറക്കരുത്. ദയവി ഇതെല്ലാവരും ഒന്ന് വായിച്ചുകൊണ്ട് വരണം. മത്തായി 24:25 രണ്ടധ്യായം, ഓക്കെ രണ്ടധ്യായം. മർക്കോസ് 13, ലൂക്കോസ് 21, നാലധ്യായം, ഓക്കെ അത്രേ ഉള്ളൂ, നാലധ്യായം ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ വായിക്കേണ്ടത് വെളിപ്പാട് 6 മുതൽ 19 വരെ, ഇത്രയും ഭാഗം വായിച്ചുകൊണ്ട് വരണം. നാളത്തേക്കുള്ള ഗ്രഹപാഠം ഇട്ടിരിക്കുകയാണ്. എല്ലാവരും വായിച്ചുകൊണ്ട് വന്നാൽ അത് ഈ ദിവസങ്ങൾ കൊണ്ട് പഠിപ്പിക്കുന്ന വിഷയം ആലപ്പുഴത്തേക്ക് നമുക്ക് സന്തോഷമായിരിക്കും. യു വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് വി ആർ ലേണിംഗ്. ഓക്കെ, ഗ്രേറ്റ് ട്രിബുലേഷൻ. നമ്മൾ പോയാൽ ഭൂമിയുടെ സമാധാനം തീർന്നു. സ്തോത്രം, നമ്മൾ ഇവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇത്രയൊക്കെ കാര്യം നടക്കുന്നത്. നമ്മൾ പോയാൽ സമാധാനം തീർന്നു. നമുക്ക് ഇന്ന് രാത്രി കർത്താവിന്റെ വരവിന് പ്ലഡ് ചെയ്ത ദൈവമക്കളെ, ഏതെങ്കിലും വിഷയം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുവാൻ നിങ്ങൾക്കുണ്ടോ? പ്ലീസ് സ്റ്റാൻഡ്. നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമുക്ക് നന്ദിയോടെ ദൈവത്തെ ഒന്ന് സ്തുതിക്കാം.